നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ലിബറൽ സഖ്യത്തിലുണ്ടായ തകർച്ചയും പലിശ നിരക്കുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും ന്യൂ സൌത്ത് വെയിൽസിന്റെ ഉൾനാടൻ പട്ടണത്തിലുണ്ടായ വെടിവയ്പ്പിൽ 3 പേർ കൊല്ലപ്പെട്ടതുമെല്ലാം പോയ വാരത്തിലെ വാർത്തകളിൽ പ്രധാനമായിരുന്നു. ബോണ്ടായി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോടുള്ള ആദരസൂചകമായി രാജ്യം അനുസ്മരണ ദിനവും ആചരിച്ചു. പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയവാരവുമായി ഞാൻ ജോജോ ജോസഫ്. ബോണ്ടായി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരസൂചകമായി രാജ്യം അനുസ്മരണ ദിനം ആചരിച്ചു. വ്യാഴാഴ്ച രാത്രിയാണ് രാജ്യമെമ്പാടും 1 മിനിറ്റ് മൗനം ആചരിച്ചത്. സിഡ്നി ഓപ്പറ ഹൌസ്, മെൽബണിലെ MCG എന്നിവയുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള പ്രമുഖ സ്ഥാപനങ്ങളും കെട്ടിടങ്ങളിലും പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടി ജീവൻ നഷ്ടമായവർക്ക് ആദരവർപ്പിച്ചു. പ്രക്ഷുബ്ധ സമയങ്ങളിൽ ലോകത്തിന് വെളിച്ചമാകേണ്ട ഉത്തരവാദിത്തം ഓസ്ട്രേലിയയ്ക്കുണ്ടെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി പറഞ്ഞു.
What we need is more kindness in the world, less conflict in the world, not just here, but right around the globe. We live in very difficult times. That is the truth. And in a time of turbulence, I really want this nation to be a light for the world.
ബോണ്ടായി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട റബി എലി ശങ്കറിന്റെ അടുത്ത ബന്ധുവും ചാരിറ്റി ജൂവിഷ് ഹൌസ് സിഇഒയുമായ റബി മെൻഡൽ കാസ്റ്റൽ സിഡ്നിയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രതിസന്ധിയുടെ സമയത്ത് ഓസ്ട്രേലിയൻ സമൂഹം നൽകിയ ഐക്യദാർഢ്യത്തിനും പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി അറിയിച്ചു.
We light Australia, we bring back the values that we hold so tight. And like Hanukkah, that one light is not enough. Once we've lit one, we're going to light another one, and another one continue to grow. So let's hope together we can light up this country and bring back the sense of mateship, sense of friendship and care that we love so much about this country.
ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ വലിയ തീരുമാനങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടായ ഒരാഴ്ച കൂടിയാണ് കടന്നുപോകുന്നത്. വിദ്വേഷ പ്രസംഗങ്ങൾ നിരോധിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്ന നിയമനിർമ്മാണത്തെ ചൊല്ലി ലിബറൽ പാർട്ടിയും നാഷണൽ പാർട്ടിയും വേർപിരിഞ്ഞു. വിദ്വേഷ പ്രചാരണം തടയാനുള്ള ബില്ലിനെ നാഷണൽ പാർട്ടി പിന്തുണച്ചിരുന്നില്ല. എന്നാൽ ലിബറൽ പാർട്ടി ഈ ബില്ലിനെ അനുകൂലിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ബിൽ പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ ലിബറൽ പാർട്ടി ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. എന്നാൽ നാഷണൽസ് പാർട്ടിയിലെ 3 MPs ബില്ലിനെ എതിർത്താണ് വോട്ട് ചെയ്തത്. ഇതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. അഭിപ്രായ ഭിന്നത മൂർധന്യാവസ്ഥയിലെത്തിയതോടെ പ്രതിപക്ഷ നേതാവ് സൂസൻ ലേയുടെ ഷാഡോ ക്യാബിനറ്റിൽ നിന്ന് നാഷണൽസിന്റെ അംഗങ്ങൾ രാജിവെച്ചു. നാഷണൽസ് പാർട്ടി നേതാവ് ഡേവിഡ് ലിറ്റിൽ പ്രൗഡിന്റെ വാക്കുകളിലേക്ക്.
We cannot be part, our party room has made it very clear, we cannot be part of a shadow ministry under Susan Lee. We will sit by ourselves. We will sit and we will undertake what we have done. And I think we got a pretty good record. There's 5 policies on the books for the coalition at the moment. All of those come from the National Party. So obviously we'll continue to formulate policy and we'll continue to get on representing the people that have put us there. But we will do that with the courage and conviction that we've been asked to do. We will not be forced to vote a way that we can in all good conscience not support. And that, I would have thought, is what the Australian people wanted their elected officials.
കഴിഞ്ഞ 1 വർഷത്തിനിടെ 2ാം തവണയാണ് നാഷണൽസ് പാർട്ടി ലിബറലുമായുള്ള സഖ്യം ഉപേക്ഷിക്കുന്നത്. എന്നാൽ ഇത്തവണ പ്രതിപക്ഷ നേതാവ് സൂസൻ ലേയുടെ നേതൃത്വത്തിൽ മുന്നോട്ടു പോകാനാകില്ലെന്ന കടുത്ത നിലപാടും നാഷണൽസ് ഉയർത്തുന്നുണ്ട്. അതേസമയം താൻ തന്നെ നേതൃസ്ഥാനത്ത് തുടരുമെന്നും ലിബറൽ പാർട്ടി ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു.
I am absolutely confident in the leadership that I have delivered, the leadership I will deliver, and the strength of effort that my party and I are making every single day on behalf of the people, the millions of Australians who sent us to Canberra. But what's really going on here is the business of opposition, and it matters. And the government has made mistakes, and they'll continue to make mistakes when we hold to account.
പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലി ലിബറൽ പാർട്ടിക്കുള്ളിൽ സൂസൻലെ നേരിട്ടിരുന്ന പ്രശ്നങ്ങളിപ്പോൾ മുന്നണിയിലേക്കും ബാധിച്ചിരിക്കുകയാണ്. നാഷണൽ പാർട്ടി സഖ്യം അവസാനിപ്പിച്ച് പുറത്തുപോയത് മാത്രമല്ല, നാഷണൽസ് പാർട്ടിയിലെ ചില നേതാക്കൾ വൺ നേഷൻ പാർട്ടിയുമായി ചർച്ച നടത്തിയതും ഈ സമയത്ത് കൂട്ടിവായിക്കേണ്ടതുണ്ട്. ന്യൂ സൌത്ത് വെയിൽസിന്റെ ഉൾനാടൻ പ്രദേശത്ത് ഒരാൾ നടത്തിയ വെടിവയ്പ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു. സംഭവം മേഖലയിൽ വലിയ ജാഗ്രതയ്ക്ക് കാരണമായി. മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. വെസ്റ്റേൺ റീജിയൻ കമാൻഡറും അസിസ്റ്റന്റ് കമ്മീഷണറുമായ ആൻഡ്രൂ ഹോളണ്ടിന്റെ വാക്കുകളിലേക്ക്.
Look, a scene like this, any death in a small country town is confronting, but again, a scene where you have people shot by firearms is obviously going to make people very, very tense and very concerned. The scene faced by the emergency services officers at that time would have been horrendous.
ഓസ്ട്രേലിയ ഡേയുമായി ബന്ധപ്പെട്ട ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഈ ആഴ്ച വളരെ സജീവമായിരുന്നു. ആലിസ് സ്പ്രിംഗ്സ് മേയർ ആസ്റ്റ് ഹിൽ ജനുവരി 26 നടക്കുന്ന പ്രാദേശിക പൌരത്വ ചടങ്ങിൽ താൻ പങ്കെടുക്കില്ല എന്ന് ഔദ്യോഗികമായി അറിയിച്ചു. പല ആദിമവർഗ വിഭാഗങ്ങളും ദുഃഖത്തിന്റെ ദിവസമായി ഈ ദിനം ആചരിക്കുന്നതിനാലാണ് തന്റെ നടപടിയെന്ന് മേയർ അറിയിച്ചു. എന്നാൽ മറ്റുള്ളവർ ഈ ദിവസം ആഘോഷിക്കുന്നതിന് താൻ തടസ്സമാകില്ല എന്നും മേയർ കൂട്ടിച്ചേർത്തു. പലിശ നിരക്കുമായി ബന്ധപ്പെട്ട വാർത്തകളും റിപ്പോർട്ടുകളുമൊക്കെ ഈ ആഴ്ച വളരെ സജീവമായിരുന്നു. പലിശ നിരക്ക് കൂട്ടുമോ എന്ന ആകാംക്ഷയും ആശങ്കയും പല റിപ്പോർട്ടുകളിലും ഉണ്ടായിരുന്നു. ഇതിനിടെ ഡിസംബർ മാസത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് സംബന്ധിച്ച റിപ്പോർട്ടും ഈ ആഴ്ച പുറത്തുവന്നു. രാജ്യത്തെ തൊഴിലില്ലായ്മ നവംബർ മാസത്തിലെ 4.3% നിന്നും ഡിസംബർ മാസത്തിൽ 4.1% കുറഞ്ഞുവെന്ന് ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ട് പറയുന്നു. ശക്തമായ തൊഴിൽ വിപണിയും പണപ്പെരുപ്പ സാധ്യത നിലനിൽക്കുന്നതും പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകളെ ബാധിക്കുന്നുണ്ട് എന്ന് പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല പലിശ നിരക്ക് കുറയുമോ എന്നതിനേക്കാൾ പലിശ നിരക്ക് കൂടുമോ എന്ന ചോദ്യത്തിനാണ് പ്രസക്തിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കോമൺവെൽത്ത് ബാങ്കും നാഷണൽ ഓസ്ട്രേലിയ ബാങ്കും ക്യാഷ് റേറ്റിൽ വർധനവുണ്ടാകുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. കോമൺവെൽത്ത് ബാങ്കിലെ സാമ്പത്തിക വിദഗ്ധനായ ഹാരി ഓട്ട്ലി പറയുന്നത് വ്യാഴാഴ്ച പുറത്തുവന്ന തൊഴിൽ റിപ്പോർട്ട് ഫെബ്രുവരിയിൽ ക്യാഷ് നിരക്ക് 3.85% വർദ്ധിപ്പിക്കുവാൻ റിസർവ് ബാങ്കിനെ പ്രേരിപ്പിക്കുമെന്ന് പ്രവചിക്കുന്നു. ഈ റിപ്പോർട്ടിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒട്ടുമിക്ക ബാങ്കുകളും ഫിക്സ്ഡ് നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 2-3 തീയതികളിലാണ് റിസർവ് ബാങ്ക് ബോർഡ് യോഗം ചേരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വാർത്തകൾ. മാത്രമല്ല സിഡ്നിയിൽ തുടർച്ചയായി ഉണ്ടായ സ്രാവിന്റെ ആക്രമണവും ക്വീൻസ്ലാൻഡിൽ യുവാവിന് മുതലയുടെ കടിയേറ്റതുമെല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. മൊബൈൽ ഫോണിൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളുമായി ഓസ്ട്രേലിയയിലേക്കെത്തിയ 17 പേരെ വിവിധ വിമാനത്താവളങ്ങളിൽ അറസ്റ്റ് ചെയ്ത വാർത്തയും പ്രധാന തലക്കെട്ടായിരുന്നു. വിദ്വേഷ പ്രചാരണവും തോക്കുകളുടെ ഉപയോഗവുമൊക്കെ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ കൊണ്ടുവന്ന ബില്ലുകളും വാർത്തകളിൽ ഇടം പിടിച്ചു. ഈ വാർത്തയുടെ എല്ലാം വിശദാംശങ്ങൾ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.